വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചില യൂദാസുകളും ഒറ്റുകാരുമുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അവരെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. ഈ സണ്ണി ജോസഫിനെ കണ്ടുപിടിച്ച് കുളിപ്പിച്ച് കതറുപ്പായൊക്കെ ഇടിയിച്ച് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആനയിച്ചത് സതീശനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിഞ്ഞ് സതീശൻ്റെ കയ്യിൽ തന്നെ കടിക്കേണ്ടത് കോൺഗ്രസ് സംസ്കാരം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. വെറുതെ നടന്ന സണ്ണി ജോസഫിനെ എഴുന്നേപ്പിച്ചു കൊണ്ടുവന്ന് കെ പി സി പ്രസിഡൻ്റാക്കിയപ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രത്യുപകാരം ചെയ്യണം. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു ശിഖണ്ഡിയുടെ റോളിൽ അഭിനയിച്ചു. കെ പി സി സി പ്രസിഡന്റ് നിഷ്പക്ഷനാണ്, നിർമ്മമനാണ്, ഞാൻ ആരുടെയും പേര് പറയുകയില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് എ ഐ സി സിയിൽ നിന്ന് നിരീക്ഷകന്മാർ വന്നപ്പോൾ അവരോട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ലോബിയിങ് വരെ നടത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ കെ പി സി സി പ്രസിഡൻ്റെ നിലവാരം. അദ്ദേഹം ഇനി മന്ത്രിയാകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഈ വലിയ നാടകത്തിൽ വഹിച്ച പങ്ക് ഒരു വിദൂഷകൻ്റേത് മാത്രമായിരുന്നു. കാരണം ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. അദ്ദേഹം ഡൽഹിയിൽ ചെന്നിറങ്ങിയപ്പോൾ എം എസ് എഫിലെ കുട്ടികൾ ഇദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് വി ഡി സതീശനെ മുദ്രാവാക്യം വിളിച്ചു. ആ എം എസ് എഫുകാരുടെ നടുവിൽ ഒരു ചമ്മിയെ ചിരിയുമായിട്ട് നിൽക്കുന്ന ഈ മഹാനായ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ ആ മുഖം കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിൽ എക്കാലവും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്ര അപഹാസ്യനായ ഒരു പ്രസിഡന്റ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. വലിയ വലിയ ആളുകൾ ഇരുന്ന സ്ഥലമാണ്. കോഴിപ്പുറത്ത് മാധവ മേനോൻ, കെ എ ദാമോഹര മേനോൻ, ആർ ശങ്കർ, കെ സി അബ്രഹാം മാസ്റ്റർ, ടി ഒ ബാവ, കെ കെ വിശ്വനാഥൻ, സി വി പത്മരാജൻ, എ കെ ആൻ്റണി, അങ്ങനെ കെ മുരളീധരൻ, വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അവർക്ക് ആർക്കും, എന്നൊരു കെ സുധാകരൻ, ഇവർക്ക് ആർക്കും ഇതുപോലെ ഒരു ചമ്മിയ ചിരിയുമായിട്ട് നിൽക്കേണ്ട ഗതികേടുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വഷളനായ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം വൈകാതെ ആ സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിസഭയിലും വല്ല മൃഗസംരക്ഷണ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ കന്നുകാലി പരിഭാഷ അല്ല മറ്റേ പി ടി കാച്ചി വകുപ്പിൻ്റെ ഒക്കെ ചുമതലക്കാരനായിട്ട് പോകും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷേ ഇതിൽ നമ്മൾ പറയേണ്ട മൂന്ന് വില്ലന്മാരുണ്ട്. അത് കെ പി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിരിക്കുന്ന വിദ്വാന്മാരാണ്. അവർ ചില്ലറക്കാരൊന്നുമില്ല. ഒരാൾ പി സി വിഷ്ണുനാഥാണ്. വിഷ്ണുനാഥ് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനും എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആണിയുമാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും എ ഗ്രൂപ്പുകാർ പൂർണ്ണമായിട്ടും മറ്റേ വേണുവിന് പിന്തുണ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആരെങ്കിലും തലയും മുറുക്കി രംഗത്തിറക്കുകയും സതീശൻ്റെ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കുകയില്ല എന്ന വാശിയിൽ വളരെ ഉത്സാഹവാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരാൾ എ പി അനിൽകുമാറാണ്. അനിൽകുമാർ പിന്നെ പണ്ട് മുതൽക്കേ വേണുവിൻ്റെ ഒരു സിൽബന്തിയാണ്. യേശു ക്രിസ്തുവിന് പത്രോസ് ലീഹ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കെ സി വേണുഗോപാലിന് എ പി അനിൽകുമാർ. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നു, അദ്ദേഹത്തിനൊപ്പം നിന്നു, കെ സിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. പരിശ്രമം ഏതാണ്ട് ഫലപ്രാപ്തിയുടെ വക്ക് വരെ എത്തിയെങ്കിലും പിന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ടും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ ശക്തമായ നിലപാട് കൊണ്ടും സമ്മർദ്ദം കൊണ്ടും അത് വിജയിച്ചില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രധാന ഒറ്റുകാരൻ, ഏറ്റവും പ്രധാന യൂദാസ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കിയത് തന്നെ എന്ത് നിലപാടിൻ്റെ പേരിലാണ് എന്ന് നമുക്കറിയാം. അന്ന് മുതൽക്ക് സതീശൻ്റെ വലം കൈയായിട്ട് നിന്നാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴാണ് ഇവർ തമ്മിൽ തെറ്റിയത്. മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കരുത്, അദ്ദേഹത്തെ മാർപ്പാപ്പയുടെ അടുത്ത വരവിന് പുണ്യവാളനായിട്ട് പ്രഖ്യാപിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഷാഫിയുടെ ആഗ്രഹം. സതീശൻ അതിന് വിലങ്ങ് അടിച്ചു നിന്നു. ഒരു കാരണവശാലും ഈ ആഭാസനെ ഈ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അവനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കും, അവനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും എന്ന് സതീശൻ പറഞ്ഞു. ആദ്യം ഈ മറ്റ് നേതാക്കന്മാരൊക്കെ സതീശൻ്റെ കൂടെ നിന്നെങ്കിലും പിന്നെ അവർ ഓരോരുത്തരോരുത്തരായിട്ട് രാഹുലിൻ്റെ ആരാധകരായിട്ട് മാറി. രാഹുലിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സപ്പോർട്ടാണ് എന്നാണ് ഇവർ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ടല്ല, ജനങ്ങളുടെ ഇടയിലുള്ള പ്രതിച്ഛായയാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കുകയും ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു വെക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഷാഫി മാഫിയ എന്ന് പറഞ്ഞ ആളുകൾ, മാത്രമല്ല ഷാഫിയുടെ ആഗ്രഹം എന്തായിരുന്നു, നമ്മുടെ സണ്ണി ജോസഫ് മന്ത്രിയായിട്ട് പോകുമ്പോൾ ആ ഒഴിവിൽ കെ പി സി സി പ്രസിഡൻ്റാവണം എന്നുള്ളതാണ്. ചെറിയ ആഗ്രഹമൊന്നുമില്ല, പ്രായക്കുറവുള്ളതിൽ ആഗ്രഹം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നാൽ ശരി, നമ്മളിനി കെ പി സി പ്രസിഡൻ്റാവണം, ഇപ്പം പ്രസിഡൻ്റാവണം, 2031 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ. അതുകൊണ്ട് പുള്ളിയും സതീശനെ ടാങ്ക് വെച്ച് ഇയാളെ പുറത്താക്കി കഴിഞ്ഞാൽ ജോലി എളുപ്പമാവും. കാരണം കെ സി വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയായാൽ ആ ഷാഫി പറമ്പിൽ കെ പി സി പ്രസിഡൻ്റാവും എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. ഏതായാലും ആ മോഹം ഇപ്പോൾ പൊരിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവനൊന്നും ഒരിക്കലും കുടിക്കണ വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. സൈനൈഡ് എന്ന് വെച്ചാൽ പൊട്ടാസ്യം സൈനൈഡാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ സിൽബന്തിയായിട്ട് വന്നിട്ട് ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ പുള്ളിക്ക് വില വെച്ചവരാണ്. കെ എസ് യു പ്രസിഡൻ്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സാറിലേക്ക് ജെ എസ് അഖിലിനെ കൊണ്ടുവരാറുണ്ട്. പിന്നീട് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ എം എൽ എ കൊടുത്തു നോക്കി ഇദ്ദേഹമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ടാങ്ക് വെച്ചിരിക്കും, ഒരുപാട് പേരെ കണ്ണീർ കുടിപ്പിക്കും. കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരെ തിരുവാധാരമൊക്കെ ചെയ്ത പ്രതിഭയാണ് പുള്ളി. ഇനിയും ഒരുപാട് പേരെ ടാങ്ക് വയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാര്യം ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായിട്ടാണ് വന്നെങ്കിലും പുള്ളി ഈ ടാങ്കിൻ്റെ കാര്യത്തിൽ കരുണാകരൻ്റെ നേരെ അനന്തരവനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള യൂദാസുകളുടെ ഒറ്റുകാരുടെ ഒക്കെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂരിപക്ഷ എം എൽ എമാരും എതിരായിരുന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് സതീശൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിചാരിക്കും. തെരഞ്ഞെടുപ്പിൽ ആ യു ഡി എഫിനെ നയിച്ചല്ല, എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പുള്ളി യു ഡി എഫിനെ കോൺഗ്രസിനെ നയിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിൻ്റെ ആ അടുത്ത മിനിറ്റിൽ ഉമാ തോമസിൻ്റെ സ്ഥാനാർത്ഥിയാക്കി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മ ജയിച്ചതല്ല, അതിൽ അത്ഭുതമൊന്നുമില്ല. ചാണ്ടിക്ക് 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊടുക്കുക, ഇടത് മുന്നണി ചിത്രത്തിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടിയെടുത്തു. അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ, അതും കഴിഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എല്ലായിടത്തും ഈ റോക്ക് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ പോലെ ഉറച്ചു നിന്നതാണ് സതീശൻ. എന്തൊക്കെ തരത്തിലുള്ള വേലവെപ്പുകൾ, എന്തൊക്കെ തരത്തിലുള്ള കാലുവാരലുകൾ, കുതികാൽ വെട്ടലുകൾ അദ്ദേഹം അനുഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴും യാതൊരു കുലുക്കവുമില്ലാതെ അചഞ്ചലനായി നിന്നാണ് ആ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷം കിട്ടി. അദ്ദേഹം പറഞ്ഞു 7 ജില്ലകൾ ഞങ്ങൾ പഞ്ചായത്ത് പിടിക്കും, 4 കോർപ്പറേഷനുകൾ പിടിക്കും, ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ പിടിക്കും. കണക്ക് വളരെ കൃത്യമായിരുന്നു. കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് ജയിക്കുന്ന ആരെങ്കിലും വിചാരിച്ചു, അതും സംഭവിച്ചു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടും, 100 സീറ്റിലധികം കിട്ടും, 12 മന്ത്രിമാർ തോക്കും എന്ന് പറഞ്ഞു. ആ കണക്ക് ലേശം തെറ്റി എന്ന് നമുക്കറിയാം. 13 മന്ത്രിമാർ തോറ്റു. 100 സീറ്റ് എന്ന് പറഞ്ഞാൽ 102 സീറ്റ് ജയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോവും എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാരെ തന്നെ അദ്ദേഹത്തെ പുച്ഛിച്ചു, ഇദ്ദേഹം ഏത് ഫോറസ്റ്റിലേക്കായിരിക്കും പോകുന്നത്, ഈ വീരപ്പനെ പോലെ സത്യമംഗലം കാട്ടിലേക്ക് പോവും എന്നൊക്കെ ആളുകൾ പരിഹാസമായിട്ട് പറഞ്ഞു. ശിവൻകുട്ടി വരെ പുള്ളിയെ പരിഹസിച്ചു. എന്നിട്ടെന്നിട്ട് ശിവൻകുട്ടി വനവാസത്തിന് പോകേണ്ടായിട്ട് പോകുന്നു. അതും കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ പരീക്ഷണം. ഈ കെ സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പുതിയ ഒരു പുത്തൻ പ്രതിഭാസം, അതായത് കെ സി വേണുഗോപാലിൽ നിന്ന് പണം കൈപ്പറ്റിയ ആളുകൾ, കെ സി ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത ആളുകൾ, അത് കുറച്ചാളുകളൊന്നുമല്ല. സുധീർഷ പാലോട് മുതൽക്ക് ഏതാണ്ട് സന്ദീപ് വാര്യർ വരെ അത്രയും ആളുകൾ കേരളത്തിൻ്റെ നീളത്തിലും വീതിയിലും ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചു. പിന്നെ ഇതുപോലെ ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ സാമദ്രോഹികൾ, അവർ മാത്രമൊന്നുമല്ല, അതുപോലെ നിരവധി അനവധി പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും യൂദാസുമാർ, അവരൊക്കെ വേല വെച്ചു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ വിജയമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വിജയമാണ്. 102 സീറ്റ് മേടിക്കാൻ ആ നടത്തിയ പോരാട്ടത്തേക്കാൾ വലിയ പോരാട്ടം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അംഗീകാരം ജനങ്ങളുടെ ഭാഗത്ത് കിട്ടി. അതുകൊണ്ടാണ് എം എൽ എമാരുടെ എണ്ണം അല്ല പ്രധാനം എന്ന് അവസാനം രാഹുൽ ഗാന്ധിക്കും മനസ്സിലായി, ഖാർഗെക്കും മനസ്സിലായി, അജയ് മാക്കാൻ എന്ന് പറഞ്ഞ മാക്കാനും മനസ്സിലായി, ബാക്കി മാക്കാൻമാർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇദ്ദേഹം ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞേ നമ്മൾ മോശവും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ സതീശൻ ഇനി മേലിലും ഇതുപോലുള്ള വിഷസർപ്പങ്ങളെ കരുതിയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ, എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.